മരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം ഈശോയെ കീഴ്പ്പെടുത്താൻ കുറുക്കുവഴികൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മനുഷ്യ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും എത്തിച്ചേരാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരു ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക. എത്രയോ മനോഹരമാണ് ആ ചിന്ത. ആകാശങ്ങളിൽ കാണാമറയെ തുളിഞ്ഞിരിക്കുന്ന ഏതോ അജ്ഞാത ശക്തി എന്ന ദൈവസങ്കല്പങ്ങളെ തച്ചുടച്ച ഏകരക്ഷകനായ ദൈവം, നസ്രായനായ യേശുക്രിസ്തു. ഗബ്രിയേലി ബോസിസ് എന്ന ഫ്രഞ്ച് വനിതയോട് ഈശോ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നടന്ന് സംസാരിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഹീ ആൻഡ് ഐ എന്ന ഇംഗ്ലീഷ് പരിഭാഷയുടെ സ്വതന്ത്ര വിവർത്തനമാണ് ആത്മമിത്രം. സ്വകാര്യ വെളിപാടുകൾ എന്നതിനപ്പുറം യേശു എന്ന ജീവിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള വ്യക്തിത്വത്തിനുടമയാണെന്ന് കുറച്ചെങ്കിലും അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പുസ്തകത്തിൽ വായിച്ചു മനസ്സിലാക്കിയ പോലൊരു ദൈവമാണോ യേശു എന്ന് പലപ്പോഴും കണ്ണുനീരോടെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ച് എത്രയോ ആത്മീയ പ്രഘോഷണങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അതിനൊക്കെ ഒരു പൂർണ്ണത കൈവന്നത് ആത്മമിത്രം വായിച്ചപ്പോഴാണ്. എന്റെ കുഞ്ഞു ബുദ്ധിയിൽ മനസ്സിലായത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കണം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ ഒരു തിരുവചനം, അപ്പൻ അങ്ങനെയൊരു സ്നേഹത്തിനുടമയായതുകൊണ്ട് മകന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സ്നേഹം കൊണ്ട് ഭ്രാന്ത് പിടിച്ചൊരു പിതാവും മകനും. തൽക്കാലം മകനിലേക്കൊരു തിരിഞ്ഞുനോട്ടമാവാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ട് വ്യക്തികളെ ഓർക്കാം. പത്രോസ് ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ യോഹന്നാനെക്കുറിച്ച് നാം വായിക്കുന്നത് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്നാണ്. ഇവരിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അതാണ് മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. പത്രോസിന്റെ സ്നേഹം അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചത് ഈശോയെ തള്ളിപ്പറയുന്നിടത്തേക്കാണ്. പിന്നീട് മനം നൊന്ത് കരയുന്ന പത്രോസിന്റെ മുഖം എത്രയോ ഹൃദയഭേദകമാണ്. യോഹന്നാന്റെ കാര്യത്തിൽ ദൈവസ്നേഹം അദ്ദേഹത്തെ കാൽവരി വരെ കൊണ്ടുപോയി, അവസാന നിമിഷത്തിൽ പോലും സഹചാരിയാവാൻ. ഈ ചിന്ത എന്നെ വല്ലാതെ കുഴപ്പിച്ചു. ഒരു ക്രിസ്ത്യാനിയുടെ വിളി മറ്റൊരു യോഹന്നാനാകുവാനല്ലേ? യഥാർത്ഥത്തിൽ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണ്? ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കുക? ഒരു വ്യക്തിയെ അറിയാതെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? ഈശോയെ സ്നേഹിക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോയത് അവിടുത്തെ അറിയാൻ നമുക്ക് കഴിയാതെ പോയത് തന്നെയല്ലേ? ആരോടെങ്കിലും അസൂയ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വിശുദ്ധ യോഹന്നാനോടാണെന്ന്. കാരണം സ്വർഗത്തിന്റെ താക്കോൽ വിശുദ്ധ പത്രോസിന് കൊടുത്തെങ്കിൽ ഈശോയുടെ ഹൃദയത്തിന്റെ താക്കോൽ വിശുദ്ധ യോഹന്നാന്റെ കയ്യിലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വിശുദ്ധ യോഹന്നാനോട് ഞാൻ പറയാറുണ്ട്, താങ്കളുടെ പോസ്റ്റിലേക്ക് എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന്. എന്തിനാ കുറയ്ക്കുന്നത്? വീടിനേക്കാൾ വലുതല്ലേ വീട്ടുടമ? ആ താക്കോലിലാണ് എന്റെ കണ്ണ്. എന്റെ ബോയ്ഫ്രണ്ടായ ഈശോയെ എങ്ങനെ സോപ്പിട്ട് വളച്ചെടുക്കാമെന്ന ഗവേഷണത്തിലായിരുന്നു കുറെ കാലം. പുള്ളിക്കാരൻ അങ്ങനെ സോപ്പിൽ വീഴുന്ന ആളൊന്നുമല്ല എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടു. പക്ഷേ എന്റെ ഗവേഷണവും ശ്രമവും ഉപേക്ഷിച്ചില്ല. അതിനൊരുത്തരം പോലെയാണ് ആത്മമിത്രം വായിക്കാൻ കിട്ടുന്നത്. അതിലൂടെ കിട്ടിയ ചില ടിപ്സ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ ചങ്ക് നസ്രായനെ കീഴ്പ്പെടുത്താനുള്ള ചില കുറുക്കുവഴികൾ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഒരൽപ്പം റൊമാൻറ്റിക്കായി വേണേൽ ഇംഗ്ലീഷിൽ അങ്ങ് കാച്ചിക്കൂ, ഐ ലവ് യു ഈശോയെ. ഞാൻ സാംസനെ പോലെയാണ്. തൻ്റെ വിശ്വസ്തമായ സ്നേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് വിധിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും. അതെന്നെ സ്പർശിക്കുകയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുനിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു. ആത്മമിത്രം. എനിക്ക് ഈശോയോട് ഒരുപാട് സ്നേഹം കൂടുമ്പോൾ 100 എണ്ണമാണ് കണക്ക്. അപ്പോൾ ഈശോയുടെ മുഖത്തെ സന്തോഷം പറയാൻ വാക്കുകളില്ല. ഈശോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ദൈവത്തോടുള്ള മനുഷ്യന്റെ സ്നേഹരാഹിത്യം കൊണ്ടാണ്. ഒരു ദിവസത്തിൽ 15 മിനിറ്റ് സ്നേഹിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുക. മറ്റൊന്നിനും വേണ്ടിയല്ല, സ്നേഹിക്കാൻ വേണ്ടി മാത്രം. ആത്മമിത്രം. ഇതെഴുതുമ്പോൾ കണ്ണുകൾ നിറയുകയാണ്. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ ഈശു. രഹസ്യമുണ്ടായിരിക്കണം. ഈശോയോട് എല്ലാ ദിവസവും സംസാരിക്കുക. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഒരു കൊച്ചുകുട്ടി അമ്മയോടോ അപ്പനോടോ പറഞ്ഞു കേൾപ്പിക്കും പോലെ ഈശോയോട് വിവരിക്കുക. അല്ലെങ്കിൽ ഒരാത്മാർത്ഥ സുഹൃത്തിനോടെന്ന പോലെ. ഏറെ ഹൃദ്യമായി എന്നോട് സംസാരിക്കുക. നിന്റെ വാക്കുകൾ വിശിഷ്ടമായ മീറ പോലെ എന്റെ ഹൃദയത്തിൽ ഞാൻ വയ്ക്കും. എന്നോട് പറയാൻ നിനക്ക് രഹസ്യങ്ങളുണ്ടായിരിക്കണം. ആത്മസുഹൃത്തുക്കൾക്ക് എപ്പോഴും രഹസ്യങ്ങളില്ലേ? പുഞ്ചിരി വേണം. ഈശോയെ നോക്കി പുഞ്ചിരിക്കുക. ഞാൻ ദൈവമാണെങ്കിലും എനിക്ക് എന്റെ മക്കളുടെ പുഞ്ചിരി വേണം എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം നിങ്ങളുടെ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആത്മമിത്രം, മക്കളുടെ ഒരു പുഞ്ചിരി കിട്ടാൻ കാത്തിരിക്കുന്ന ദൈവം. നാമൊക്കെ ഈശോയുടെ മുന്നിൽ ചെല്ലുന്നത് പലപ്പോഴും രണ്ട് ഭാവങ്ങൾ കൊണ്ടാണ്, ദുഃഖം അല്ലെങ്കിൽ ദേഷ്യം. പകരം ഒരു ചെറുപുഞ്ചിരി ഈശോയ്ക്കിനി കൊടുത്താലോ? ഈശോ സന്തോഷവാനാകും. ആനന്ദിപ്പിക്കുന്ന ആംഗ്യങ്ങൾ, സ്നേഹത്തിന്റെ ചെറിയ ആംഗ്യങ്ങൾ ഈശോയ്ക്ക് നൽകുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തവർ ആരെങ്കിലുമുണ്ടോ? കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോടെ വാരിയെടുത്ത് ചുംബിക്കാത്തവരുണ്ടോ? എങ്കിൽ ഈശോയ്ക്ക് കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മകൾ കൊടുത്തുകൂടി മക്കളുടെ സ്നേഹത്തോടെയുള്ള ചുംബനം ആഗ്രഹിക്കാത്തവർ ആരുണ്ട് നമുക്കിടയിൽ? നിന്റെ ആംഗ്യം പോലും എന്നെ ആനന്ദിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുക. തന്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം പോലെയാണത്. നിന്റെ ഏറ്റവും ചെറിയ ആംഗ്യങ്ങളിൽ പോലും നിന്നെ കോരിയെടുക്കാൻ മാത്രം ഞാൻ നിന്റെ കാര്യത്തിൽ താൽപ്പര്യവും ഉത്സാഹവും ഉള്ളവനാണ്. ആത്മമിത്രം, വെഞ്ചരിച്ച ഈശോയുടെ തിരുസ്വരൂപത്തെ തൊട്ടുമുത്തുന്നതിനു പകരം ഈശോയുടെ കവളത്തും നെറ്റിയിലുമൊക്കെ ഒന്ന് ചുംബിച്ചു നോക്കിക്കെ ഈശോ നമ്മുടെ സ്നേഹത്തിൽ വീണിരിക്കും. കാരണം സ്നേഹത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ബലഹീനനാണ് അവിടുന്ന്. ഒളിച്ചുകളി, ഈശോയുമായി ഒളിച്ചു കളിക്കുക. ഈശോയോടൊപ്പം എങ്ങനെ കളിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇതിനോടകം പലതവണ നമ്മൾ കളിച്ചു കഴിഞ്ഞു, തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങൾ ഓർക്കുക. സഹനങ്ങളുടെ തീച്ചുളയിലായിരിക്കുമ്പോൾ നമുക്ക് ഈശോയെ പലപ്പോഴും കാണാൻ സാധിക്കാറില്ല. ഈശോയും നാമും ഒരു ഒളിച്ചുകളിയിലാണപ്പോൾ. കളിയുടെ അവസാനം ഈശോ നമ്മുടെ കൈയാൽ പിടിക്കപ്പെടാനിടയാകും. മടുത്തുപോകാതെ ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരായി നമ്മൾ മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നൽകുന്ന സ്വർഗീയ അഭ്യാസങ്ങളാണല്ലോ സഹനങ്ങൾ. സ്വർഗീയ അഭ്യാസങ്ങൾക്കായി നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. എനിക്കായി തേടി നടക്കുക. പിടിക്കപ്പെടാൻ ഞാൻ എന്നെ വിട്ടുതരും. നീ വിജയിക്കും. നീ മടുത്തെന്റെ മാറിൽ ഉറങ്ങുന്നതുവരെ ഈ കളി നമ്മൾ വീണ്ടും വീണ്ടും തുടരും. നിന്നെ എന്നോട് ചേർത്ത് നിർത്തുന്നതിനുള്ള എന്റെ ഒരു വഴിയായിരിക്കും ഇത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുന്നതിൽ സന്തോഷിക്കുക. സഹിക്കാനുള്ള ധൈര്യത്തിനായി എന്നോട് ചോദിക്കുക. അത് എനിക്കൊരു തിരുനാൾ ദിനം പോലെയാണ്. നിനക്കെന്റെ സഹായം നൽകുന്ന മനോഹരമായ തിരുനാൾ ദിനം. ആത്മമിത്രം, ദൈവസ്നേഹത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും അതിശയിപ്പിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം കൂടുതൽ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് സാധിക്കട്ടെ. എന്റെ കുഞ്ഞെ, നീ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് കണ്ണീർ വാർക്കുന്ന ഈശോയുടെ വേദന നിറഞ്ഞ മുഖത്തേക്ക് ഇത്തിരി നേരം നമുക്ക് നോക്കിയിരിക്കാം. മുറിവുകളിലൂടെ രക്തമൊഴുകി ഇറങ്ങിയ മുഖം തുടയ്ക്കാൻ ജനക്കൂട്ടത്തിനിടയിൽ കൂടി സ്നേഹം എന്ന ഒറ്റ കാരണം കൊണ്ട് കടന്നു ചെന്ന വെറോനിക്കയുടെ തൂവാലയിൽ തന്റെ മുഖം പതിപ്പിച്ചു കൊടുത്ത ഈശോ നമ്മുടെ ഹൃദയങ്ങളിലും ദൈവസ്നേഹത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിക്കട്ടെ.